Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
യോഗ വിചിന്ത കൃത്സനം മുഴുവനും കേട്ടു. എന്നാൽ മൃത്യുപ്രോക്താം നചികേതോ അഥ ലത്വാ വിദ്യാമേതാം യോഗ വിചിന്ത കൃത്സനം ബ്രഹ്മപ്രാപ്തോ, ഇത്രയായതോടുകൂടി നചികേതസ് ബ്രഹ്മത്തെ പ്രാപിച്ചു. കാരണം നചികേതസിന്റെ ദൃഢനിശ്ചയവും വിരക്തിയും അത്ര ശക്തിമത്തായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇത് ഉപദേശിച്ചിട്ടാൽ വളരും. തത്വമസി എന്ന മഹാവാക്യവും മറ്റുമെന്താ, ആ സത്യത്തെ കാണാൻ അങ്ങനെ വെമ്പി നിൽക്കുന്ന മനസ്സിനോട് ഗുരു പറയാൻ ഇടം മടയാൻ നീ അത് തന്നെ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ആട്ടിൻപറ്റത്തിൽ എത്തിയ സിംഹക്കുട്ടി ആളാണ് ആളാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. വേറൊരു സിംഹം അതിനെ വിളിച്ച് ഒരാറ്റിന്റെ കരയിൽ കൊണ്ടുവന്ന് അതിന്റെ രൂപം കാണിച്ചിട്ട് ഇടം നീ സിംഹമാണ് ഒന്നല്ലത് അലറി. അതുപോലെ ഉപനിഷത്തെന്താ, നീ ബ്രഹ്മമാണ് തത്വമസി. മഹാവാക്യം കേട്ടിട്ടില്ലേ, ശബരിമലയിലും എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ജർമ്മനിയിലും മറ്റും പല ഫാക്ടറികളുടെയും മുമ്പിൽ തത്വമസി, പല ജർമ്മൻകാരും ഇവിടെ വന്ന് ഈ ഉപനിഷത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടെന്നാ. പക്ഷെ നമ്മളിപ്പോഴും ഇത് മനസ്സിലാക്കുന്നത് ഓടി നടക്കുകയാണ്, ഒന്നും കിട്ടുന്നില്ല, ദുഃഖം മാത്രം ബാക്കി. തത്വമസിയൊക്കെ ഓടൻ സദ്യോമുക്തിക്ക് വഴിതെളിക്കുന്ന മഹാവാക്യമാണെന്നാണ് പറയുന്നത്. നീ അതാണ് എന്ന് പറഞ്ഞാൽ ഇനി എന്താ സംശയം? തത്വമസി. അങ്ങനെ ബ്രഹ്മപ്രാപ്തോ നചികേതസ് ബ്രഹ്മപ്രാപ്തോ വിരജോ അഭൂത് വിമുക്ത, അവരുടെ കളങ്കമെല്ലാം പോയി. എന്താ കളങ്കം? രാഗദ്വേഷം, വേറെ ഒരു കളങ്കവും ഇടില്ല. വിരജോ വിമൃത്യുഹു, മരണമില്ലാത്തയാളായിത്തീർന്നു. അന്യോ പ്യേവം വിത് അധ്യാത്മമേവ, ഈ അധ്യാത്മതത്വത്തെ മറ്റാരിതുപോലെ അറിയുന്നുവോ അവർക്കും ഉടൻ ബ്രഹ്മപ്രാപ്തി. ഇതിന് നാം നേരത്തെ പറഞ്ഞ ആ അഭ്യാസവും കൃഷ്ണൻ ആദ്യന്തം ഗീതയിൽ പറയുന്ന യോഗം മനസ്സിന്റെ സമനില. സമനില എത്ര കണ്ട് കൂടുന്ന എന്താ സമനില എന്ന് പറഞ്ഞാൽ രാഗദ്വേഷങ്ങൾ കുറഞ്ഞു 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 വരിക. അത് അല്പമെങ്കിലും സാധിച്ചാൽ, പൂർണ്ണ ബ്രഹ്മനിഷ്ഠയൊന്നും വന്നില്ലെങ്കിൽ പോലും ജീവിതം ധന്യമാവും വളരെയേറെ എന്നാണ് ഗീത പറയുന്നത്. ഈ സമനില സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹത്തോഭയാത്. സ്വല്പമെങ്കിലും ഇത് ശീലിക്കൂ, മഹത്തായ ഭയം മാറിപ്പോകും. ഇതിന് നേഹ അഭിക്രമനാശോസ്തി, നിങ്ങൾ കുറച്ച് ശീലിച്ചാൽ പിന്നെ തിരിച്ചു പോരില്ല. നേരെ മറിച്ച് ഈ സഗുണ വിശ്വാസത്തിൽ ഈശ്വരനെയൊക്കെ പ്രത്യക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടില്ലേ, ഭരതൻ വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി നിന്നു. അതൊരു നാമരൂപമാണ്, പക്ഷെ ഭരതന്റെ മനസ്സ് മാനിൽ ചെന്ന് പറ്റി വേറൊരു നാമരൂപത്തിൽ. അപ്പൊ വിഷ്ണുവിന്റെ നാമരൂപമൊക്കെ പോയി, വിഷ്ണു ഭജനമൊക്കെ അവസാനിച്ചു, പൂജയും തീർന്നു, എല്ലാം തീർന്നു. നേരമറിച്ച് ഇതങ്ങനെയല്ല, ഇത് ഈ ലോകത്തെ കോലാഹലത്തിന്റെ മുമ്പിലും മനസ്സിന്റെ സമനില ശാസ്ത്രീയമായി അഭ്യസിക്കുകയാണ്. അത് അഭ്യസിച്ചിടത്തോളം ഒരിക്കലും നഷ്ടപ്പെടില്ല, മരണം കൊണ്ടുപോലും നഷ്ടപ്പെടില്ല. ഈ ജന്മഭ്രമത്തിൽ എത്ര കണ്ട് സമനില ശീലിച്ചോ അത് അടുത്ത ഭ്രമത്തിൽ ബാക്കി നിൽക്കും, ബാക്കി ശീലിച്ചാൽ മതി പിന്നെ എന്നാണ് ഗീത ആറാമധ്യായത്തിലൊക്കെ അർജുനനോട് തീർത്തു പറയുന്നത്. നമുക്കും അതനുഭവിക്കാം. ഇപ്പൊ നമ്മൾ ഈ കാമക്രോധങ്ങളെയൊക്കെ ഒന്ന് ജയിച്ച് കുറെ ജയിച്ചു എന്ന് വെച്ചാൽ അത് പിന്നെ നഷ്ടമാവില്ല ഒരിക്കലും. അല്പമൊക്കെ വൈകിയാൽ തന്നെ ഉടൻ തിരിച്ചു വരും ഉടൻ. അതാണ് ഈ സമനിലയുടെ ഗുണം. അപ്പോ ആ യോഗം അഭ്യസിക്കുക. കർമ്മം ചെയ്യുമ്പോ യോഗസ്ഥക്കൊരു കർമ്മമാണ്, അതാണ് കർമ്മയോഗം. വെറും കർമ്മം ഇങ്ങനെ ഫലം ഉദ്ദേശിച്ച് മരണം വരെ ചെയ്താൽ ഒരു തൃപ്തിയും വരില്ല. അതുകൊണ്ട് തന്നെ അതൊരു തരം കർമ്മഭ്രാന്താണ്. സത്യത്തെ അനുഭവിക്കാൻ കൂട്ടാക്കാതെ വെറും കർമ്മം, ഞാൻ സാമൂഹ്യ പ്രവർത്തനം നടത്തി അത് ചെയ്തു ഇത് ചെയ്തു മരിക്കാൻ കിടക്കുന്നു, വല്ല ശാന്തിയും ഉണ്ടോ? സാമൂഹ്യ പ്രവർത്തനം നടത്തി, 10 എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടി, എന്താ പരമസുഖമാണോ? എത്ര പേരാണെന്നറിയാം ഒരാളിന് എന്നോട് പറഞ്ഞു വെച്ചാൽ ഒരുപാട് ചെയ്യാനിരിക്കുന്നതാണ്, മരിക്കാൻ കിടക്കുന്നു. ഞാൻ കാണാൻ ചെന്നപ്പോ പറഞ്ഞത്, സാറാ അവിടുത്തെ മതിൽ കെട്ടി എനിക്ക് പൂരിപ്പിക്കാൻ പറ്റിയില്ല, പൂർണ്ണമാക്കാൻ പറ്റിയില്ല. ഇത് വേറെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുള്ളിൽ കിടക്കുകയാണ്, അതൊന്ന് പൂർണ്ണമാക്കണം എന്നുണ്ടായിരുന്നു. ആ എന്നാ പിന്നെ മതിൽ പൂർണ്ണമാക്കാൻ വീണ്ടും വരൂ, വേറെ എവിടെയെങ്കിലും മതിൽ പൂർണ്ണമാക്കാമല്ലോ. ഈ സാമൂഹ്യ ഇല്ലാത്ത ജഗത്തിനെ നന്നാക്കണ്ട എന്നല്ല, അങ്ങേറ്റം സാമൂഹ്യ പ്രവർത്തനം നടക്കൂ. പക്ഷേ വിവേകാനന്ദ സ്വാമിയും മറ്റും പറയുന്നത് നാരായണ പൂജ കിടപ്പായി, ആ ഇനി ഞാൻ ഈ പൂജ തുടരണ്ടെന്നാണ് ആ സത്യത്തിന്റെ നിശ്ചയം. ഇനി എല്ലായിടത്തും സത്യം മാത്രം തീരുമാനിക്കൂ, അല്ലെങ്കിലോ ഒന്നും മതിയാവില്ല. 4 എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടി, പക്ഷെ 10 എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ കെട്ടണം എന്നാണ് ഉള്ളിൽ ആഗ്രഹം. അപ്പൊ പിന്നെ പോയിട്ട് തിരിച്ചു വരൂ. എന്താഗ്രഹവും മരണത്തോടടുക്കുമ്പോ ഈശ്വരമയമാക്കി മാറ്റാൻ കഴിയണം, ഒരാഗ്രഹവുമില്ല. ധൈര്യമായിട്ട് പറയണം, ആരെങ്കിലും വന്ന് കിടപ്പിലായി ഇനി എണീക്കുമെന്ന് തോന്നുന്നില്ല, ഡോക്ടർ പറഞ്ഞു ഇനി പരീക്ഷയൊന്നും ഇല്ല, അപ്പൊ ഒരാളും ഇനി നിങ്ങൾക്കും അല്ലേ, എനിക്കൊരൊറ്റ ആഗ്രഹവുമില്ല, കാണുന്നതൊക്കെ ഭഗവാൻ. ആ അത് പറയാൻ കഴിഞ്ഞാൽ ജീവിതം എത്ര ധന്യം. കിടക്കുമ്പോ ആ അങ്ങനെയല്ല, എനിക്കിപ്പോ എനിക്ക് എന്റെ ആ ചെറുമോളെ കല്യാണം കൂടെ കൊണ്ട് നടത്തിയ കല്യാണമൊക്കെ നടക്കട്ടെ, നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ? നിങ്ങളിവിടെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു, നിങ്ങളാണോ ഇനി ചെറുമോളെ കല്യാണം നടത്താൻ പോകുന്നത്? ഈശ്വരനെ കാണുമോ സ്നേഹിത? ആ ഈശ്വരൻ ചെറുമോളുടെ അല്ല, ചെറുമോളുള്ള മോളുടെ കല്യാണം പോലും നടത്താൻ എപ്പോഴും അവിടെ ഉണർന്നു വർത്തിക്കുകയാണ്. ഇന്ന് വരെ അദ്ദേഹം ഒരിടത്തും ഒന്നിനും മാറിയിട്ടില്ല, അദ്ദേഹം നല്ല ഉണർന്നു വർത്തിക്കുകയാണ്. ഈ സമനില എന്താ, നമ്മുടെ സുഖമഹർഷിയും മറ്റും ഭാഗവതത്തിലെ ഈ സമനിലയാണ്. സുഖമഹർഷിക്ക് നല്ല മനസ്സിന്റെ സമനില വന്നു, വന്നതോടുകൂടി സകല ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് ഞാനാണ്, എല്ലാ വൃക്ഷങ്ങളിലും ചെടികളിലും മൃഗങ്ങളിലും സൂര്യചന്ദ്രന്മാരിലും സ്ഥിതി ചെയ്യുന്നത് ഞാനാണ്, ബോധം ബ്രഹ്മം അദ്ദേഹത്തിന് ഉറപ്പായി. അദ്ദേഹം ഒരിക്കൽ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി നടന്നു, ഭാഗവത ആദ്യം പറയുകയാണ്, വ്യാസൻ വിളിച്ചു പുത്ര എന്ന്. വ്യാസൻ അത്രയും ഉറപ്പ് വന്നില്ല, പുത്രൻ പോയപ്പോ ചെറിയൊരു മമത. അപ്പൊ വ്യാസൻ വിളിച്ചു പുത്ര എന്ന്, ചുറ്റും നിന്ന മരങ്ങൾ വിളികേട്ടു എന്നാണ്. ശുഗൻ ആ മരങ്ങളിൽ കൂടി വിളികേട്ടു എന്നാണ്. എം പ്രവ്രജന്ത അനുഭേദം അഭേദകൃത്യം ഇറങ്ങിത്തിരിച്ചു, അനാരും കൂടെ ഇല്ല, അഭേദകൃത്യം തനിക്കിനി യാതൊന്നും ചെയ്യാനില്ല, എല്ലാം ഈശ്വരമയം അനുഭവിക്കുന്നു. ദ്വൈപായനോ വിരഹകാതര ആജുഹാവ, വ്യാസൻ എങ്കിലും മകമ്പക്കളിൽ നിന്നല്ലോ എന്ന് കരുതി വിളിച്ചു, പുത്രേതി പുത്രാന്ന് വിളിച്ചു. തന്മയതയാ തരവോഭിമേലുഹു, ശുഗനായി മാറി വൃക്ഷങ്ങൾ വിളികേട്ടു എന്നാണ്. എന്താച്ചാ വിളിക്കുന്നത് എന്ന് വിളിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ സാർ? ആ ബ്രഹ്മത്തേക്ക് ഒന്ന് സാക്ഷാത്കരിച്ചു നോക്കൂ എന്നിട്ട് ചോദിക്കണം. ബ്രഹ്മ അനുഭവം പൂർണ്ണമായി സാക്ഷാത്കരിച്ച ആളാണ് ഈ വിളി വേണ്ടത്. അത് സാക്ഷാത്കരിച്ചു കഴിഞ്ഞിട്ട് സംശയം ഉന്നയിക്കണം. അതിനു മുമ്പ് ഈ കുഴിയിലിട്ട് വരുന്നുണ്ട് ഇവിടെ വെളിച്ചമുണ്ടോ സാർ എന്ന് ചോദിച്ചിട്ട് ഒരു ഫലവുമില്ല, പിന്നെ ചോദിക്കില്ല. അതാണ് ഇങ്ങനെയൊക്കെ സാധിക്കുമോ സാർ എന്നൊരിക്കലും പിന്നെ ചോദിക്കില്ല. ആ സത്യം പിടികിട്ട് കഴിഞ്ഞാൽ തരവോഭിനയുസ്തം സർവഭൂതഹൃദയം മുനി ആനതോസ്മി, അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആ മുനിയെ ഞാൻ വണങ്ങുന്നു എന്നാണ് ഭാഗവതത്തിന്റെ ആദ്യം പറയുന്നത്. ഈശുകൻ ഇങ്ങനെ പൂർണ്ണ ബ്രഹ്മനിഷ്ഠനായി അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞാൻ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നു, എന്താണിടെ നിന്റെ ബ്രഹ്മനിഷ്ഠ? അതിങ്ങനെയാണ് ഈ ജയത്ത് വെറും സങ്കല്പം കൊണ്ട് തോന്നുന്ന ഒരു മായ, ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. യഥായൻ സ്വവികൽപോത്ഥ, ഈ ജഗത്ത് സ്വന്തം സങ്കല്പം കൊണ്ട് കാണപ്പെടുന്ന ഒരു കൃത്രിമ സൃഷ്ടി. എങ്ങനെ അറിയാം? ആ വികൽപ്പം പോയാൽ ജഗത്തില്ല. യഥായൻ സ്വവികൽപോത്ഥ സ്വവികൽപ്പ പരീക്ഷയാ ക്ഷീയത്തെ, തന്റെ സങ്കല്പം മാറിയാൽ ഈ പ്രപഞ്ചമില്ല. ദഗ്ധ സംസാര, ഇത് വെറും ഒന്നുമില്ല, ഈ സംസാരം വെറും ചാമ്പല്. ഇതി ദഗ്ധ ദഗ്ധ സംസാരോ ഇത് നിശ്ചയ, ഇതാണ് എന്റെ നിശ്ചയം. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ, വ്യാസൻ പറഞ്ഞു അവനെ ഇത്രയൊക്കെ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ അവിടെ മിഥിലാരാജ്യത്ത് ജനകരാജാവ് ഉണ്ട്, പോയി ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഏതാനും ആശ്രമക്കാർക്കോ വീടൊക്കെ വിട്ടുപേക്ഷിച്ച് നടക്കുന്നവർക്കോ മാത്രമുള്ളതല്ല, ഇത് ആർക്കുമാവാം. ആശ്രമത്തിൽ താമസിക്കുന്നവർക്കുമാകാം, കുടിലിൽ താമസിക്കുന്നവർക്കുമാകാം, കൊട്ടാരത്തിൽ രാജ്യം ഭരിച്ചു കഴിയുന്നവർക്കുമാകാം. ബൃഹദാരണ്യകോപനിഷത്തിലെ ബ്രഹ്മചർച്ചയിലെ പ്രധാന വ്യക്തിയാണ് ജനകൻ. ജനകൻ പൂർണ്ണ സത്യം അനുഭവിച്ച് ഗംഭീരമായി രാജ്യം ഭരിച്ചു. ഒരു കളി ഗംഭീ ബ്രഹ്മപൂജ രാജ്യഭരണം. സുഖൻ നേരെ ജനകന്റെ അവിടെ ചെന്നു, അവിടെ ചെന്ന് കോട്ടവാതിൽക്കൽ ചെന്നു. അപ്പോ ഭൃത്യര് പോയി ജനകനെ അറിയിച്ചു, വ്യാസപുത്രൻ വന്നിരിക്കുന്നു, ആ ഒരു ഒരു ഒരിരിപ്പിടം കൊടുക്കൂ, അവിടെ ഇരിക്കട്ടെ, ആ വാതിൽക്കൽ ഇരിക്കട്ടെ. ഒരിരിപ്പടം കൊടുത്തു. ശുഖൻ അവിടെ ഇരുന്നു ഒരാഴ്ചയോളം, അവിടെ ഇരുന്നു യാതൊരു ഭാവഭേദവുമില്ല. വന്ന ഭാവം മുഖത്ത് നല്ല പ്രസന്നത, പുഞ്ചിരി, അവിടെ ഇരുന്നു. അപ്പൊ രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, വിടും അദ്ദേഹത്തെ വിളിച്ചുകഴിഞ്ഞാൽ മതിലിനകത്ത് മുറ്റത്തിരുത്തു. വീണ്ടും മതിലിനകത്ത് വിളിച്ചിരുത്തു, അവിടെ ഒരു ചെറിയ ഇരിപ്പിടം കൊടുത്തു, അവിടെ ഒരാഴ്ച ഇരുന്നു. വന്ന അതേ ഭാവം, പുഞ്ചിരി, പ്രസന്നത, സന്തോഷം. അപ്പോ ജനകൻ തന്നെ ഇറങ്ങി വന്നു, അച്ഛൻ വ്യാസപുത്രനായ ശുഖനല്ലേ അവിടുന്ന്? ഈ കൊട്ടാരം അങ്ങയുടെ വകയല്ലേ? അങ്ങെന്തിനാണ് ഈ മുറ്റത്തിരിക്കുന്നത്? വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് വിളിച്ചുകൊണ്ടുപോയി ഒന്നാന്തരം പട്ടുമെത്തയിൽ കടത്തി പരിചരിക്കാൻ വേണ്ടത്ര ആളുകൾ, എല്ലാ വിഭവ സമൃദ്ധിയും, ഇതൊക്കെ അങ്ങയുടെ വകയാണ്. എന്ത് വേണോ അങ്ങേക്ക് അനുഭവിച്ചോളാം, ഒരു ഭാവഭേദമില്ല. പട്ടുമെത്തയിലാണെങ്കിൽ തൽക്കാലം പട്ടുമെത്തയിൽ കടന്നു, അതുകൊണ്ട് ദോഷം വരാനില്ലല്ലോ. തറയിൽ കടക്കും പോലെ തന്നെ പട്ടുമെത്തയും. ആവശ്യമുള്ളതൊക്കെ കുറച്ച് അനുഭവിച്ചു, ഒരു കുഴപ്പമില്ല. ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു, ഒന്നും അനുഭവിക്കാതെയോ ഒന്നിനോടും വിരോധിച്ചോ ഇരുന്നില്ല. ഒടുവിൽ രാജാവ് ഇറങ്ങി ഒന്ന് പറഞ്ഞു, അങ്ങേക്ക് ഇനി ഒന്നും അറിയാനില്ല, ഒന്നും ഒക്കെ. ഇതിൽ കഴിഞ്ഞൊരു ബ്രഹ്മനിഷ്ഠയും അനുഭവിക്കാനില്ല. ഏത് വിഭവസമൃദ്ധിയുടെ മുമ്പിലും ഏത് കഷ്ടപ്പാടിന്റെ നടുവിലും മനസ്സിന്റെ അത്ഭുതകരമായ സമനില, ആനന്ദം, ആനന്ദക്കടൽ അല്ലാതെ ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന വിഭേതി കുതശ്ചന, ബ്രഹ്മാനന്ദമനുഭവിക്കുന്നയാൾ ലോകസുഖങ്ങളുടെ മുമ്പിലോ ദാരിദ്ര്യത്തിന്റെ മുമ്പിലോ രോഗത്തിന്റെ മുമ്പിലോ ഒരാപത്തിന്റെ മുമ്പിലും ഒരു സമ്പത്തിന്റെ മുമ്പിലും ഭയപ്പെടില്ല. സമ്പത്തിന്റെ മുമ്പിലും ഭയപ്പെടേണ്ട ആരൊന്നുമില്ല. സർവം ബ്രഹ്മമയമാണെങ്കിൽ പിന്നെ സമ്പത്തിനെ എന്ത് പേടിക്കണം? സമ്പത്തൊരു പ്രത്യേക വസ്തുവാണ് എന്നും പറഞ്ഞ് അതിൽ അതിമോഹം വരുമ്പോഴേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒന്നിലും പേടിക്കേണ്ട കാര്യമില്ല. ഇത് നേടാൻ വേണ്ടാത്ത ക്ലേശമൊന്നുമില്ല. എവിടെയും ശാസ്ത്രീയമായ തത്വം ഈശ്വരതത്വം പദാർത്ഥ ശതശക്തയ നൂറുകണക്കിന് പദാർത്ഥങ്ങൾ ബ്രഹ്മൈവ അവയെല്ലാം ബ്രഹ്മം നന്യതസ്ഥി ലേശം പോലും വേറെ മറ്റൊന്നുമില്ല ഇത് നിശ്ചയ സമ്യഗീക്ഷണം ഈ നിശ്ചയം മനസ്സിന് വന്നോ അതാണ് ഈശ്വരദർശനം അതുകൊണ്ടാണ് ഭാഗവതവും ഗീതയും ഒക്കെ പറയുന്നത് വിദ്യ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചെയ്യുക ശുപാകേച്ച പണ്ഡിതാ സമദർശിന എന്നല്ലേ ഗീത പറയുന്നത് ഇതെന്താ നമുക്കായിക്കൂടെ വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും ഗവിഹസ്തിനി പശുവിലും ആനയിലും ശുനി ചെയ്യുക ശുപാകേച്ച പണ്ഡിതനിലും അല്ല പട്ടിയിലും പട്ടിമാംസം തിന്നുന്ന ചണ്ഡാലനിലും അതൊക്കെ ബാഹ്യവ്യവഹാരം നാടകം പക്ഷെ അവിടെയൊക്കെ സത്യമറിയുന്നവർ പണ്ഡിതാഹ പണ്ടാന്ന് വെച്ചാൽ ബ്രഹ്മാനുഭവം അത് ബ്രഹ്മാനുഭവമുള്ളവർ സമദർശിന ഒരേ ബ്രഹ്മത്തെ കാണുന്നു എല്ലായിടത്തും ഇത് ഉറപ്പു വന്നാൽ പിന്നെ നമ്മൾ അവതാരം അത് ഇത് എന്ന് പറഞ്ഞ് വെറുതെ നാട് മുഴുവൻ ചുറ്റിത്തിരിയേണ്ട ഒരു കാര്യവുമില്ല ഒരു കാര്യവും കൃഷ്ണാവതാരം മത്സ്യം മുതലല്ലേ അവതാരം തുടങ്ങുന്നത് കൃഷ്ണാവതാരം അവതാരത്തിനൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല സാറേ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ഞാൻ ഇന്നിലേക്ക് ഒരാളിനോട് ചോദിച്ചാൽ കൃഷ്ണൻ അവരുത്തി കൃഷ്ണൻ എന്താ ചെയ്തത് കൃഷ്ണൻ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം ഗീത ഉപദേശിച്ചു അർജുനന് അതാരോ പറയുന്നുണ്ട് ചിലർ പറയുന്നത് അർജുനൻ കൃഷ്ണൻ പറഞ്ഞത് കേട്ടത് വലിയ അബദ്ധമായി പോയിരുന്നാണ് അങ്ങനെ കേൾക്കാൻ പാടില്ലായിരുന്നു കൃഷ്ണനെ ധിക്കരിച്ചിട്ട് ഇറങ്ങി പോകണമായിരുന്നു അർജുനൻ പക്ഷെ എന്ത് ചെയ്യാം അയാൾക്ക് പോകാൻ പറ്റില്ല ഗീത തന്നെ പറയുന്നുണ്ടേ യഥഹങ്കാരമാശ്രിത്യ നയോത്സേതി മന്യസേ ഈ ഇതിനൊക്കെ അവിടെ അതിൽ തന്നെ ഉത്തരവുണ്ട് എടാ അർജുന നീ അഹങ്കാരി അഹങ്കാരത്തോടുകൂടി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിറങ്ങി പോവുകയാണെങ്കിൽ നയോത്സേതി മന്യസേ മിഥ്യേഷ വ്യവസായ നിന്റെ ആ തീരുമാനം വെറും അറിവില്ലാത്ത തീരുമാനം എന്താ നീ ഇവിടെ നിറങ്ങി കാണുന്നവരോടൊക്കെ യുദ്ധം ചെയ്യും എന്താ നിന്റെ ഉള്ളിൽ യുദ്ധവാസന കട്ടിപിടിച്ചു കിടക്കുകയാണ് ഈ വാസന ക്ഷയിപ്പിക്കാനാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് അല്ല വേറെ ഒരു കുഴപ്പത്തിനുമില്ല ആരുടെ ഉള്ളിലാണോ വാസന കട്ടിപിടിച്ചു കിടക്കുന്നത് ഇത് പറഞ്ഞവരുടെ ഉള്ളിലും എന്തോ വാസന കട്ടിപിടിച്ചു കിടക്കുകയാണോ ഇതൊക്കെയാണ് സത്യം ഇതിനപ്പുറം ഒരു സത്യമില്ല എനിക്കത് വേണം പേര് വേണം പെരുമ വേണം ഒട്ടേറെ വാസന കട്ടിപിടിച്ചു കിടക്കുന്ന ആളായിരിക്കും ഇത് പറയുന്നത് ആ കൃഷ്ണാർജുനൻ അങ്ങനെ കേട്ടെങ്കിൽ അത് പെശകാണ് അതുകൊണ്ട് അങ്ങനെ ഒന്നും തീരുമാനിച്ചു കിടക്കാതെ ഈ സമനില ശീലിച്ച് ജീവിതത്തെ ധന്യമാക്കുക ഇത് നമുക്കാർക്കും ശീലിച്ച് വശപ്പെടുത്താവുന്നതേ ഉള്ളൂ തൽക്കാലമുള്ള ഒന്നും മാറ്റിവെക്കണ്ട ഇന്ന് മുതൽ തീരുമാനിക്കുക ഞാൻ വരുന്നിടത്തും പോകുന്നിടത്തും ഒക്കെ ഉള്ളുകൊണ്ട് ഇത് ഞാനിതുവരെ ശ്രമിച്ചു നോക്കിയേ ഗംഭീരമായിട്ട് ഫലിക്കുന്നു ഗംഭീരമായിട്ട് ആരോടും പറയുന്നില്ല സാധാരണക്കാരോടൊക്കെ സാധാരണ ലൗകികൻ അതിനപ്പുറത്ത് ഇവിടെ എന്തോന്ന ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കും ബ്രഹ്മനിഷ്ഠ എന്ന് പറയുമ്പോൾ രണ്ട് കൊമ്പ് മുളയ്ക്കും ഒന്നും മുളയ്ക്കാനൊന്നുമില്ല ആ മനസ്സിൻ്റെ സമമില്ല സന്തോഷം എപ്പോഴും എവിടെയും ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഈശ്വരഭജനം ഒക്കെ വ്യർത്ഥം അവസാനം വരെ വാസിഷ്ഠൻ പറയും പോലെ കാലം യജ്ഞ തപോദാന തീർത്ഥദേവാർച്ചന ഭ്രമയിൽ ഈ സത്യം ഉറക്കുന്നില്ലെങ്കിൽ കാലം യജ്ഞ തപോദാക്കിൻ്റെ ഒക്കെ അർത്ഥം അറിയാമല്ലോ യജ്ഞം തപസ് ദാനം തീർത്ഥാടനം യജ്ഞ തപോദാന ദേവ തീർത്ഥാടന ഭ്രമയിൽ ഇതൊക്കെ ഭ്രമമാണ്. ആ ഭ്രമമൊക്കെ ആദരിച്ച് ചിരമാധി ശതോപേതാഹ, ആധി ആധിയിൽ മുഴുകി കാലം കടന്നുപോയി ജീവിതം അവസാനിപ്പിക്കാം. എന്ത് ചെയ്താലും വിരോധമില്ല. ഉള്ളിൽ ദിവസം പ്രതി നിരപേക്ഷമായ ഒരു പ്രസന്നത വർദ്ധിക്കുന്നുണ്ടോ, അത് രാഗദ്വേഷങ്ങൾ കുറയാതെ വർദ്ധിക്കുകയില്ല, അത് കുറയ്ക്കുക. ഇതൊക്കെ ഈ ലോകം ഇങ്ങനെയേ നടക്കൂ, ഇതിനെ കൂടുതൽ മാറ്റിമറിക്കാമെന്നൊരു ഒരു ബുദ്ധിമാനും ഒരു ചക്രവർത്തിയും കരുതണ്ട. ഇന്ന് വരെ കരുതിയില്ലേ എല്ലാവരും? ഇത് മായ, ഭഗവാന്റെ മായ. അദ്ദേഹത്തിനൊരു രസം അല്ല, ഇവിടെ ആരും മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല. ഇത് നല്ലവണ്ണം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അതിനല്പമെങ്കിലും ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ ഈ ഗീതാ മഹോത്സവം നിശ്ചയമായും ധന്യമായി. അതല്ലെങ്കിൽ കുറെ ഗുരുദേവനൊക്കെ പറയുമ്പോഴെ, കീലാലവായി വനല കോലാഹലം ഭുവനം, പഞ്ചഭൂതങ്ങളുടെ ഒരിളകയും അറിച്ചിൽ, വെറും ശബ്ദം അല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഭഗവാൻ അതിന് കാരുണ്യം ചൊരിഞ്ഞ് നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.